പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം 1. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനാൽ ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് യേശുക്രിസ്തുവിനോട് അനുസരണം കാണിപ്പാനും അവിടുത്തെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി തിരഞ്ഞെടുക്കപ്പെട്ടവരും പൊന്തോസ്, ഗലാത്യ, കപ്പദോക്യ, ആസ്യ, ബിഥുന്യ എന്നിവിടങ്ങളിൽ ചിതറിപ്പാർക്കുന്ന പരദേശികളുമായവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും സമൃദ്ധിയായി ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവിടുന്ന് തന്റെ മഹാകരുണയാൽ മരിച്ചവരിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ ജീവനുള്ള പ്രത്യാശയ്ക്കായും നിങ്ങൾക്കു വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ പോകുന്ന രക്ഷയ്ക്കായി വിശ്വാസത്തിലൂടെ നിങ്ങൾ ദൈവശക്തിയാൽ കാത്തുസൂക്ഷിക്കപ്പെടുന്നു. ഇപ്പോൾ അല്പകാലത്തേക്ക് പലവിധ പരിശോധനകളാൽ നിങ്ങൾ ദുഃഖിക്കുന്നുവെങ്കിലും ഈ രക്ഷയിൽ ആനന്ദിക്കുന്നു. തീയിൽ ശുദ്ധീകരിക്കപ്പെടുന്നതെങ്കിലും നശ്വരമായ സ്വർണത്തേക്കാൾ പരിശോധനയെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അധികം വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും ബഹുമാനത്തിനുമായി കാണുവാൻ ഇടയാകും. അവിടുത്തെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുകയും ഇപ്പോൾ കാണാതെ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നു. വിശ്വാസത്തിന്റെ ഫലമായ ആത്മരക്ഷ പ്രാപിക്കുമെന്നതിനാൽ നിങ്ങൾ അവർണനീയവും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുന്നു. നിങ്ങൾക്ക് ലഭിക്കാനിരുന്ന കൃപയെക്കുറിച്ച് സംസാരിച്ച പ്രവാചകർ ഈ രക്ഷയെ സംബന്ധിച്ച് അത്യന്തം സൂക്ഷ്മതയോടെ അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് ഉണ്ടാകുവാനിരുന്ന കഷ്ടതകളെയും പിൻവരുന്ന മഹിമയെയും കുറിച്ച് പ്രവചിച്ചപ്പോൾ സൂചിപ്പിച്ചതെന്തെന്നും ഏത് സമയത്തേക്കുള്ളതെന്നും അവർ ആരാഞ്ഞു നോക്കി. അവർ തങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ് ആ ശുശ്രൂഷ നിറവേറ്റിയിരുന്നതെന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ പ്രസ്താവിച്ച ഇതേ കാര്യങ്ങളിലേക്ക് ദൈവദൂതന്മാർ പോലും എത്തിനോക്കുവാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ മനസ്സൊരുക്കവും ആത്മനിയന്ത്രണവും ഉള്ളവരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വച്ചുകൊള്ളുവിൻ. നിങ്ങൾ അനുസരണമുള്ള മക്കളാകയാൽ നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന ദുർമോഹങ്ങൾക്ക് ഇനിമേൽ കീഴ്പ്പെടരുത്. നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധൻ ആയിരിക്കുന്നതുപോലെ നിങ്ങളും സകല പ്രവൃത്തികളിലും വിശുദ്ധരായിരിപ്പിൻ.
ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ
എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെയും പ്രവൃത്തിക്ക് തക്കതായി ന്യായം വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രവാസ ജീവിതം ഭയഭക്തിയോടെ നയിക്കുവിൻ. വ്യർത്ഥവും പരമ്പരാഗതവുമായ ജീവിതഗതിയിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്ന് മുതലായ നശ്വര വസ്തുക്കളാലല്ല, പിന്നെയോ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താലത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവിടുന്ന് ലോകസ്ഥാപനത്തിന് മുൻപ് മുന്നറിയപ്പെട്ടവനും നിങ്ങൾക്കു വേണ്ടി അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആകുന്നു. ക്രിസ്തു മുഖാന്തരം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും തേജസ്കരിക്കുകയും ചെയ്തതിനാൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വാസവും പ്രത്യാശയും ഉള്ളവരായിരിക്കുന്നു. നിങ്ങൾ സത്യത്തെ അനുസരിച്ച് നിർവ്യാജമായ സഹോദര സ്നേഹത്തിനു വേണ്ടി നിങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിച്ചിരിക്കയാൽ ഹൃദയപൂർവം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ. നശ്വരമായ ബീജത്താലല്ല, അനശ്വരമായതിനാൽ, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു.
സകല മനുഷ്യരും പുല്ലിന് തുല്യരും അവരുടെ മഹത്വം പുല്ലിന്റെ പൂവ് പോലെയുമാകുന്നു. പുല്ലു വാടുന്നു, പൂവുതിരുന്നു, എന്നാൽ കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു.
നിങ്ങളെ അറിയിച്ച സുവിശേഷത്തിന്റെ വചനം ഇതുതന്നെ.